ഓം ശാന്തി. 18/3/2025 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ഈ സമയത്തെ നിങ്ങളുടെ ജീവിതം വളരെ വളരെ അമൂല്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പരിധിയുള്ളത് ഉപേക്ഷിച്ച് പരിധി ഇല്ലാത്തതിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിന് മംഗളം ചെയ്യുന്നവരാണ് എന്ന് നിങ്ങൾക്കറിയാം. ചോദ്യം: ബാബയുടെ സമ്പത്തിന്റെ അധികാരം ഏത് പുരുഷാർത്ഥത്തിലൂടെയാണ് പ്രാപ്തമാകുന്നത്? ഉത്തരം: സദാ സഹോദര സഹോദര ദൃഷ്ടിയുണ്ടായിരിക്കണം. സ്ത്രീ പുരുഷനാണെന്നുള്ള തോന്നൽ ഇല്ലാതാകണം. അപ്പോൾ ബാബയുടെ സമ്പത്തിന് പൂർണ്ണ അധികാരം പ്രാപ്തമാകുന്നു. പക്ഷേ സ്ത്രീ പുരുഷനെന്ന ഈ തോന്നൽ, ഈ ദൃഷ്ടി ഇല്ലാതാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനുവേണ്ടി ദേഹി അഭിമാനി ആകുന്നതിനുള്ള അഭ്യാസം ആവശ്യമാണ്. ബാബയുടെ കുട്ടിയാകുമ്പോൾ സമ്പത്ത് ലഭിക്കും. ഒരു ബാബയുടെ ഓർമ്മയിലൂടെ സത്വപ്രധാനമായി മാറുന്നവർ തന്നെയാണ് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നേടുന്നത്. ഗീതം അങ്ങനെ ആ ദിനം ഇന്ന് വന്നു. ഓം ശാന്തി. കുട്ടികൾക്കറിയാം, ഓം എന്നാൽ ഞാൻ ആത്മാവാണ്, എന്റേത് എന്നത് ഈ ശരീരമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഡ്രാമയെ, സൃഷ്ടിചക്രത്തെയും ഈ സൃഷ്ടിചക്രത്തെ അറിയുന്ന ബാബയെയും അറിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ചക്രത്തെ അറിയുന്നവരെ രചന എന്ന് തന്നെയാണ് പറയുന്നത്. വിദ്യാഭ്യാസമുള്ളവരായാലും വലിയ വലിയ വിദ്വാൻമാരായാലും രചയിതാവിനെയും രചനയെയും മറ്റാരും അറിയുന്നില്ല. അവർക്ക് അവരുടെ അഹങ്കാരം ഉണ്ടാവുമല്ലോ. പക്ഷെ അവർക്ക് ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്ന് പറഞ്ഞാലും അറിയില്ല. അവർക്കും ഉയർന്നവർ താഴ്ന്നവർ എന്ന ഈർഷ്യ ഉണ്ട്. ഇന്നയാൾ ഉയർന്ന കുലത്തിലേതാണ്, ഇന്നയാൾ മധ്യമ കുലത്തിലേതാണ്, ഇത് അവർക്കിടയിൽ വളരെ നിലവിലുണ്ട്. ആദ്യം അവരുടെ സവാരി നടക്കണമെന്ന് കുംഭമേളയിൽ പോലും അവർക്കിടയിൽ വഴക്കുണ്ടാവാറുണ്ട്. ഇതിനെപ്പറ്റി വളരെയധികം കലഹിക്കുന്നു. പിന്നീട് പോലീസ് വന്ന് വഴക്ക് പിരിച്ചുവിടുന്നു. അപ്പോൾ ഇതും ദേഹാഭിമാനമല്ലേ? ലോകത്തുള്ള മനുഷ്യരായ എല്ലാവരും ദേഹാഭിമാനികളാണ്. നിങ്ങളിപ്പോൾ ദേഹി അഭിമാനിയായി മാറണം. ബാബു പറയുന്നു, ദേഹാഭിമാനം ഉപേക്ഷിക്കൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാവ് പതീതമായി മാറിയിരിക്കുന്നു, അതിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നു. ആത്മാവ് തന്നെയാണ് സത്വ പ്രധാനവും തമോ പ്രധാനവുമായി മാറുന്നത്. ഏതുപോലെയാണോ ആത്മാവ്, അതുപോലെയുള്ള ശരീരവും ലഭിക്കുന്നു. കൃഷ്ണന്റെ ആത്മാവ് സുന്ദരമാണ്, അതിനാൽ ശരീരവും വളരെ സുന്ദരമായിരിക്കുന്നു. കൃഷ്ണന്റെ ശരീരം വളരെ ആകർഷണമായിരിക്കുന്നു. പവിത്രമായ ആത്മാവ് തന്നെയാണ് ആകർഷിക്കുന്നത്. ലക്ഷ്മി നാരായണന് കൃഷ്ണനോളം പ്രശസ്തിയില്ല. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണൻ പവിത്രമായ ചെറിയ കുട്ടിയാണ്. ഇവിടെയും പറയാറുണ്ട്, ചെറിയ കുട്ടിയും മഹാത്മാവും സമാനമാണ്. മഹാത്മാക്കളാണെങ്കിൽ ജീവിതം അനുഭവിച്ച ശേഷം വികാരങ്ങളെ ഉപേക്ഷിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു. കുട്ടിയാണെങ്കിൽ പവിത്രം തന്നെയാണ്. കുട്ടികളെ ഉയർന്ന മഹാത്മാക്കളെന്ന് കരുതുന്നു. അതിനാൽ ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഈ നിവൃത്തി മാർഗത്തിലുള്ള സന്യാസികളും കുറച്ചു തടയുന്നു. എപ്രകാരമാണോ കെട്ടിടം പകുതി പഴയതാകുമ്പോൾ പിന്നെ മരാമത്ത് ചെയ്യുന്നത് പോലെ സന്യാസിമാരും മരാമത്ത് ചെയ്യുന്നു. പവിത്രമായതുകൊണ്ട് ഭാരതത്തെ തടഞ്ഞു നിർത്തുന്നു. ഭാരതത്തെ പോലെ പവിത്രവും ധനികവുമായ ഭൂഖണ്ഡം മറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ ബാബ നിങ്ങളെ രചയിതാവിന്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിന്റെയും സ്മൃതി ഉണർത്തുകയാണ്. എന്തുകൊണ്ടെന്നാൽ പരമാത്മാവ് അച്ഛനുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ഗീതയിൽ കൃഷ്ണ ഭഗവാൻ പറഞ്ഞതാണ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയുമോ? അല്ലെങ്കിൽ പതിത പാവനൻ എന്ന് പറയുമോ? മനുഷ്യർ പതിത പാവനൻ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണനെ ഓർമ്മിക്കുന്നില്ല. മനുഷ്യൻ ഭഗവാനെ ഓർമ്മിക്കുന്നു, പിന്നീട് പതിത പാവന സീതാറാം എന്നും പറയുന്നു. എത്ര ആശയക്കുഴപ്പത്തിലാണവർ. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങൾ കുട്ടികളുടെ അടുത്ത് വന്ന് യഥാർത്ഥ രീതിയിൽ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം പറഞ്ഞു തരുന്നു. ഏറ്റവും ആദ്യം മുഖ്യമായ കാര്യം മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ സ്വയത്തെ മനസ്സിലാക്കുകയും ബാബയെ ഓർമ്മിക്കുകയും ചെയ്യുകയാണെങ്കിൽ പവിത്രമായി മാറും. നിങ്ങൾ സഹോദര സഹോദരരാണ്. ശേഷം മുഖ്യമായ കാര്യം ബ്രഹ്മാവിന്റെ സന്താനങ്ങളായ കുമാരിമാരും കുമാരന്മാരും സഹോദരീ സഹോദരന്മാരുമാണ്. ഇത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം. വാസ്തവത്തിൽ ആത്മാക്കൾ സഹോദര സഹോദരന്മാരാണ്. പിന്നീട് ഇവിടെ ശരീരത്തിൽ വരുന്നതിലൂടെ സഹോദരീ സഹോദരന്മാരാകുന്നു. ഇത്രയ്ക്ക് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. പരമാത്മാവ് നമ്മൾ ആത്മാക്കളുടെ പിതാവാണ്. അപ്പോൾ നമ്മൾ സഹോദരങ്ങളായില്ലേ? എന്നാൽ പിന്നെങ്ങനെ സർവവ്യാപി എന്ന് പറയും? സമ്പത്ത് കുട്ടികൾക്കാണ് ലഭിക്കുന്നത്, അച്ഛന് ലഭിക്കില്ല. അച്ഛനിൽ നിന്ന് കുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നു. ബ്രഹ്മാവും ശിവബാബയുടെ കുട്ടിയല്ലേ? ബ്രഹ്മാവിനും അച്ഛനിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. നിങ്ങൾ പേരക്കുട്ടികളാണ്, നിങ്ങൾക്കും അവകാശമുണ്ട്. അതിനാൽ ആത്മാവിന്റെ രൂപത്തിൽ എല്ലാവരും കുട്ടികളാണ്. പിന്നെ ശരീരത്തിൽ വരുമ്പോൾ സഹോദരീ സഹോദരന്മാരാണ്. മറ്റൊരു ബന്ധവുമില്ല. സദാ സഹോദര സഹോദരൻ എന്ന കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. സ്ത്രീ പുരുഷനെന്ന തോന്നലും ഇല്ലാതാക്കണം. എപ്പോഴാണോ സ്ത്രീ പുരുഷൻ രണ്ടുപേരും ഓ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്, അപ്പോൾ സഹോദരീ സഹോദരനായില്ലേ? സഹോദരീ സഹോദരനാവുന്നത് ബാബ സംഗമത്തിൽ വന്ന് സൃഷ്ടി രചിക്കുമ്പോഴാണ്. പക്ഷേ സ്ത്രീ പുരുഷൻ എന്ന ദൃഷ്ടി ഇല്ലാതാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബാബ പറയുന്നു, നിങ്ങൾ ദേഹി അഭിമാനിയായി മാറണം. ബാബയുടെ കുട്ടികളാകുമ്പോഴാണ് സമ്പത്ത് ലഭിക്കുന്നത്. എന്നെ മാത്രം ഓർമ്മിച്ചാൽ സതോ പ്രധാനമായി മാറും. സതോ പ്രധാനമായി മാറാതെ തിരിച്ചുപോയി മുക്തി ജീവൻ മുക്തിയിലേക്ക് പോകാൻ കഴിയില്ല. ഈ മുക്തിയെപ്പറ്റി സന്യാസിമാർ ഒരിക്കലും പറയില്ല. അവർ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എന്നൊരിക്കലും പറയില്ല. ബാബയെ വിളിക്കുന്നത് പരമപിത പരമാത്മാവ് എന്നാണ്, പരമമായ ആത്മാവ് എന്നാണ്. ആത്മാവെന്ന് എല്ലാവരെയും വിളിക്കുന്നു. എന്നാൽ ബാബയെ പരമാത്മാവ് എന്ന് വിളിക്കുന്നു. ആ അച്ഛൻ പറയുന്നു, കുട്ടികളെ, ഞാൻ നിങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ മുഖം ആവശ്യമാണല്ലോ. ഇക്കാലത്ത് നോക്കൂ, പല സ്ഥലങ്ങളിലും ഗോമുഖം തീർച്ചയായും വെച്ചിട്ടുണ്ട്. പിന്നെ ഗോമുഖത്തിലൂടെ അമൃത് ഒഴുകുന്നു എന്നും പറയുന്നു. ജ്ഞാനത്തെയാണ് വാസ്തവത്തിൽ അമൃതെന്ന് പറയുന്നത്. ജ്ഞാനാമൃതം മുഖത്തിലൂടെ തന്നെയാണ് ഒഴുകുന്നത്. വെള്ളത്തിന്റെ കാര്യമൊന്നും ഇതിലില്ല. ഈ പശു മാതാവുമാണ്. ബാബ ഇതിൽ പ്രവേശിച്ചിരിക്കുന്നു. ബാബ ഇദ്ദേഹത്തിലൂടെ നിങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇദ്ദേഹത്തിലൂടെ ജ്ഞാനം ഒഴുകുന്നു. അവർ കല്ലുകൊണ്ടുണ്ടാക്കിയിട്ട് പിന്നെ അതിലൂടെ വെള്ളം ഒഴുകുന്ന ഭാഗത്ത് മുഖം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് ഭക്തിയിലെ രീതിയല്ലേ? യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഭീഷ്മ പിതാമഹൻ മുതലായവർക്ക് നിങ്ങൾ കുമാരിമാർ ബാണം അയച്ചിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ ബ്രഹ്മാകുമാർ ബ്രഹ്മാകുമാരന്മാരാണ്. അപ്പോൾ കുമാരി ആരുടെയെങ്കിലും ആകുമല്ലോ? അതർ കുമാരിമാർക്കും കുമാരിമാർക്കും ക്ഷേത്രമുണ്ട്. പ്രായോഗികമായി നിങ്ങളുടെ സ്മാരകമാണല്ലോ ക്ഷേത്രങ്ങൾ. അപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ ബ്രഹ്മാകുമാരി ബ്രഹ്മാകുമാരന്മാരാണ്. അപ്പോൾ ക്രിമിനൽ ദൃഷ്ടി ഉണ്ടാവുക സാധ്യമല്ല. ഇല്ല എങ്കിൽ വളരെ കഠിനമായ ശിക്ഷ ഉണ്ടാവും. ദേഹാഭിമാനത്തിൽ വരുന്നതുകൊണ്ട് നമ്മൾ സഹോദരി സഹോദരന്മാരാണെന്ന് മറന്നുപോകുന്നു. ഇവർ ബി കെ ആണ്, നമ്മളും ബി കെ ആണ്. അപ്പോൾ വികാരത്തിലേക്ക് പോകാൻ സാധിക്കില്ല. എന്നാൽ ആസുരീയ സമ്പ്രദായത്തിലെ മനുഷ്യർക്ക് വികാരം കൂടാതെ ഇരിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തടസ്സം ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മകുമാരന്മാർക്കും കുമാരിമാർക്കും ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നു. ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കണം, പവിത്രമായി മാറണം. ഇത് ഈ വികാരി മൃത്യുലോകത്തിലെ അന്തിമ ജന്മമാണ്. ഇതുപോലും ആർക്കും അറിയില്ല. അമരലോകത്തിൽ വികാരങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അവരെ പറയുന്നത് സതോപ്രധാന സമ്പൂർണ നിർവികാരി എന്നാണ്. ഇവിടെയുള്ളത് തമോ പ്രധാന സമ്പൂർണ വികാരികളാണ്. പാടാറുമുണ്ട് അവർ സമ്പൂർണ നിർവികാരികളാണെന്ന്, നമ്മൾ വികാരികൾ പാപികളാണെന്ന്. സമ്പൂർണ നിർവികാരികളെ പൂജിക്കുന്നു. നിങ്ങൾ ഭാരതവാസികൾ തന്നെയാണ് പൂജ്യരിൽ നിന്ന് പൂജാരികളായി മാറുന്നത് എന്ന് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ സമയത്ത് മുക്തിയുടെ പ്രഭാവം വളരെയുണ്ട്. തങ്ങളുടെ ഭക്തിയുടെ ഫലം ഭഗവാൻ വന്ന് തരാനാണ് ഭക്തർ ഭഗവാനെ ഓർമ്മിക്കുന്നത്. ഭക്തിയിൽ എന്ത് സ്ഥിതിയായിരിക്കുന്നു? മുഖ്യമായ ധർമ്മശാസ്ത്രങ്ങൾ നാലാണെന്ന് ബാബ മനസ്സിലാക്കി തന്നു. ഒന്നാമത്തേത് ദേവതാധർമ്മം. അതിൽ ബ്രാഹ്മണർ, ദേവത, ക്ഷത്രിയർ മൂന്നും വരുന്നു. ബാബ ബ്രാഹ്മണധർമ്മം സ്ഥാപന ചെയ്യുന്നു. ബ്രാഹ്മണരുടെ കുടുംബ സംഗമയുഗത്തിന്റെയാണ്. നിങ്ങളിൽ ബ്രാഹ്മണരിപ്പോൾ പുരുഷോത്തമന്മാരായി മാറുകയാണ്. ബ്രാഹ്മണരായി മാറി പിന്നീട് ദേവതകളായി മാറുന്നു. ആ ബ്രാഹ്മണർ വികാരികളാണ്. ആ ബ്രാഹ്മണരും ഈ ബ്രാഹ്മണരുടെ മുന്നിൽ തലകുനിക്കുന്നു. ബ്രാഹ്മണ ദേവി ദേവതായ നമഃ എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ബ്രഹ്മാവിന്റെ സന്താനങ്ങളായിരുന്നു. നമ്മൾ ബ്രഹ്മാവിന്റെ സന്താനങ്ങളല്ല. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണ്. നിങ്ങളെ എല്ലാവരും നമസ്കരിക്കും. പിന്നീട് ദേവി ദേവന്മാരായി മാറുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരായി മാറിയിരിക്കുന്നു. പിന്നീട് ദൈവിക കുമാർ കുമാരിമാരായി മാറും. ഈ സമയത്ത് നിങ്ങളുടെ ജീവിതം വളരെ വളരെ അമൂല്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ ലോകത്തിന്റെ മാതാപിതാക്കളാണെന്ന് പാഠപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പരിധിയുള്ളതിനെ വിട്ട് പരിധി ഇല്ലാത്തതിലേക്ക് വന്നല്ലോ. നാം ഈ ലോകത്തിന്റെ മംഗളം ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഓരോരുത്തരും ജഗദംബ ജഗത് പിതാവായില്ലേ? ഈ നരകത്തിൽ എല്ലാ മനുഷ്യരും ദുഃഖിതരാണ്. നമ്മൾ അവരുടെ ആത്മീയ സേവനം ചെയ്യുന്നതിനായി വന്നിരിക്കുകയാണ്. നമ്മളെ സ്വർഗവാസികളാക്കി മാറ്റുക തന്നെ ചെയ്യും. നിങ്ങൾ സേനയാണല്ലോ. ഇതിനെ യുദ്ധസ്ഥലം എന്നും പറയാറുണ്ട്. യാദവരും കൗരവരും പാണ്ഡവരും ഒന്നിച്ചിരിക്കുന്നു. സഹോദര സഹോദരന്മാരല്ലേ? ഇപ്പോൾ യുദ്ധം സഹോദരീ സഹോദരന്മാർ തമ്മിലല്ല. നിങ്ങളുടെ യുദ്ധം രാവണനുമായിട്ടാണ്. മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റാനാണ് സഹോദരീ സഹോദരന്മാർക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിനാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളും ഉപേക്ഷിക്കണം. ഇത് പഴയ ലോകമാണ്. എത്ര വലിയ വലിയ ഡാമുകൾ, കനാലുകൾ മുതലായവ ഉണ്ടാക്കുന്നു. കാരണം വെള്ളമില്ല. പ്രജകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അവിടെയാണെങ്കിൽ നിങ്ങൾ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരിക്കൂ. നദികളിൽ ധാരാളം വെള്ളമുണ്ട്, ധാന്യങ്ങളും ധാരാളമുണ്ട്. ഇവിടെ ഈ ഭൂമിയിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവിടെ മുഴുവൻ ഭൂമിയിലും കൂടി 9-10 ലക്ഷം പേരായിരിക്കും. വേറെ ഒരു ഖണ്ഡവും ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ കുറച്ചുപേർ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങൾക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല. അവിടെ വളരെ സുന്ദരമായ കാലാവസ്ഥയാണ്. 5 തത്വങ്ങളും ഒരു ബുദ്ധിമുട്ടും തരുന്നില്ല. ഓർഡറിൽ ഇരിക്കുന്നു. ദുഃഖം എന്ന പേര് പോലുമില്ല. അതാണെങ്കിൽ സ്വർഗം തന്നെയാണ്. ഇപ്പോൾ നരകമാണ്. ഇത് ഇടയിൽ നിന്നാണ് തുടങ്ങുന്നത്. ദേവതകൾ വാമമാർഗത്തിലേക്ക് വീഴുമ്പോൾ പിന്നീട് രാവണ രാജ്യം ആരംഭിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ഡബിൾ കിരീടധാരികളായ പൂജ്യരായി മാറുന്നു. സത്യുഗത്തിൽ പവിത്രതയുടെ അടയാളവുമുണ്ട്. ദേവതകളെല്ലാവരും പവിത്രമാണ്. അവിടെ പവിത്രരായി ആരുമില്ല. ജന്മമെടുക്കുന്നത് വികാരത്തിലൂടെയാണല്ലോ. അതുകൊണ്ടിതിനെ ഭ്രഷ്ടാചാരി ലോകമെന്ന് പറയുന്നു. സത്യുഗം ശ്രേഷ്ഠാചാരിയാണ്. വികാരത്തെയാണ് ഭ്രഷ്ടാചാരമെന്ന് പറയുന്നത്. കുട്ടികൾക്കറിയാം, സത്യുഗത്തിൽ പവിത്രമായ പ്രവൃത്തി മാർഗമായിരുന്നു. ഇപ്പോൾ അപവിത്രമായിരിക്കുന്നു. ഇനി വീണ്ടും പവിത്രമായ ശ്രേഷ്ഠാചാരി ലോകമായി മാറുന്നു. സൃഷ്ടിചക്രം കറങ്ങുകയാണല്ലോ. പരംപിത പരമാത്മാവിനെ തന്നെയാണ് പതിത പാവനൻ എന്ന് പറയുന്നത്. ഭഗവാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് മനുഷ്യർ പറയുന്നു. ഇപ്പോൾ പ്രേരണ അർത്ഥം ചിന്തകൾ. ഇതിൽ പ്രേരണയുടെ കാര്യം തന്നെയില്ല. ബാബ സ്വയം പറയുകയാണ്, എനിക്ക് ശരീരത്തിന്റെ ആധാരം എടുക്കേണ്ടി വരുന്നു. മുഖം കൂടാതെ എനിക്കെങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കും? പ്രേരണയിലൂടെ ആരെങ്കിലും പഠിപ്പിക്കുമോ? ഭഗവാൻ പ്രേരണയിലൂടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നു. പ്രേരണയിലൂടെ പഠിപ്പ് സാധ്യമല്ല. ബാബയ്ക്കല്ലാതെ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം പറഞ്ഞു തരാൻ സാധിക്കില്ല. ബാബയെ അറിയുന്നില്ല. ചിലർ ലിംഗമെന്ന് വിളിക്കുന്നു, ചിലർ അഖണ്ഡ ജ്യോതി എന്ന് വിളിക്കുന്നു. ചിലർ പറയുന്നത് ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ എന്നാണ്. തത്വജ്ഞാനി ബ്രഹ്മജ്ഞാനിയുമാണല്ലോ. ശാസ്ത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത് 84 ലക്ഷം യോനി എന്നാണ്. 84 ലക്ഷം ജന്മങ്ങളുണ്ടെങ്കിൽ കൽപ്പം വളരെ വലുത് വേണം. ഒരു കണക്കും പറയുക സാധ്യമല്ല. അവരാണെങ്കിൽ സത്യുഗത്തെ തന്നെ ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു. ബാബ പറയുന്നു, മുഴുവൻ സൃഷ്ടിചക്രവും 5000 വർഷത്തിന്റേതാണ്. 84 ലക്ഷം ജന്മങ്ങൾക്ക് സമയവും അത്രയും വേണ്ടേ? ഈ ശാസ്ത്രങ്ങൾ മുതലായവ ഭക്തി മാർഗത്തിലേതാണ്. ബാബ പറയുന്നു, ഞാൻ വന്ന് നിങ്ങളെ ഈ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കി തരുന്നു. എന്നെ വിളിക്കുന്നത് തന്നെ അല്ലയോ പതിത പാവന, വരൂ എന്നാണല്ലോ. പാവനമാക്കി മാറ്റി ഞങ്ങളെ പാവന ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. പിന്നീട് തിരഞ്ഞു കണ്ടുപിടിക്കാൻ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്? എത്ര വലിയ വലിയ പർവ്വതങ്ങളിലേക്ക് പോകുന്നു. ഇക്കാലത്ത് എത്ര ക്ഷേത്രങ്ങളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്? ആരും പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ഉയർന്നതിലും ഉയർന്ന ബാബയുടെ ജീവിതകഥ അറിഞ്ഞുകഴിഞ്ഞു. അച്ഛൻ കുട്ടികൾക്ക് എല്ലാം നൽകി പിന്നീട് 60 വയസ്സിനുശേഷം വാനപ്രസ്ഥ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഈ സമ്പ്രദായവും ഇപ്പോഴത്തേതാണ്. ഉത്സവങ്ങളെല്ലാം ഈ സമയത്തിന്റേതാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ സംഗമത്തിൽ നിൽക്കുകയാണ്. രാത്രിക്ക് ശേഷം പിന്നീട് പകലാവും. ഇപ്പോൾ ഘോര അന്ധകാരമാണ്. പാടുന്നുമുണ്ട് ഞാൻ സൂര്യൻ പ്രകടമായി. നിങ്ങൾ ബാബയെയും രചനയെയും ആദിമധ്യ അന്ത്യത്തെയും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. ഏതുപോലെയാണോ ബാബ നോളജ് ഫുൾ, നിങ്ങളും മാസ്റ്റർ നോളജ് ഫുൾ ആയി കഴിഞ്ഞു. നിങ്ങൾ കുട്ടികൾക്ക് ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ലൗകിക അച്ഛനിൽ നിന്നും പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. അതിലൂടെ അല്പകാലത്തെ സുഖം ലഭിക്കുന്നു. ഏതിനെയാണോ സന്യാസിമാർ കാക്കവിഷ്ട സമാനമായ സുഖമെന്ന് പറഞ്ഞത്, അവർക്ക് പിന്നീട് ഇവിടെ വന്ന് സുഖത്തിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കില്ല. അവർ ഹഠയോഗികളാണ്, നിങ്ങൾ രാജയോഗികളാണ്. നിങ്ങളുടെ യോഗം ബാബയുമായാണ്, അവരുടേത് തത്വവുമായാണ്. ഇതും ഡ്രാമയിലുണ്ടാക്കിയിട്ടുള്ളതാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ ഓർമ്മസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, പാവനമായി മാറുന്നതിനു വേണ്ടി നമ്മൾ ആത്മാക്കൾ സഹോദര സഹോദരനാണ്. ബ്രഹ്മ ബാബയുടെ സന്താനങ്ങൾ സഹോദരി സഹോദരന്മാരാണ്. ഈ ദൃഷ്ടി ഉറച്ചതാക്കണം. ആത്മാവിനെയും ശരീരത്തെയും പവിത്രവും സതോ പ്രധാനവുമാക്കണം. ദേഹാഭിമാനം ഉപേക്ഷിക്കണം. രണ്ട്, മാസ്റ്റർ നോളജ്ഫുള്ളായി മാറി എല്ലാവരെയും രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം കേൾപ്പിച്ച് ഘോര അന്ധകാരത്തിൽ നിന്ന് മുക്തമാക്കണം. നരകവാസിയായ മനുഷ്യരെ ആത്മീയ സേവനം ചെയ്ത് സ്വർഗവാസിയാക്കി മാറ്റണം. വരദാനം: മാസ്റ്റർ ജ്ഞാനസാഗരനായി മാറി ജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നവരായ അനുഭവി രത്നങ്ങളാൽ സമ്പന്നരായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ ജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നത്, അവർ അനുഭവി രത്നങ്ങളാൽ സമ്പന്നരായി മാറുന്നു. ഒന്ന്, ജ്ഞാനം കേൾക്കുക കേൾപ്പിക്കുക; മറ്റൊന്ന്, അനുഭവി മൂർത്തിയായി മാറുക. അനുഭവി സദാ അവിനാശിയും നിർവിഘ്നരും ആയിരിക്കുന്നു. അവരെ ആർക്കും ഇളക്കാൻ സാധിക്കില്ല. അനുഭവികളുടെ മുന്നിൽ മായയുടെ യാതൊരു പ്രയത്നവും വിജയിക്കില്ല. അനുഭവി ഒരിക്കലും വഞ്ചിക്കപ്പെടുകയില്ല. അതിനാൽ അനുഭവങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഓരോ ഗുണങ്ങളുടെയും അനുഭവി മൂർത്തിയായി മാറൂ. മനനശക്തിയിലൂടെ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് ശേഖരിക്കൂ. ശ്ലോകൻ: ദേഹത്തിന്റെ സൂക്ഷ്മ അഭിമാനങ്ങളുടെ സംബന്ധത്തിൽ നിന്നുപോലും വേറിട്ടിരിക്കുന്നത് ആരാണോ അവരാണ് ഫരിഷ്ത. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും സംസ്കാരത്തെ സ്വന്തമാക്കൂ. സമ്പൂർണ്ണ സത്യത പോലും പവിത്രതയുടെ ആധാരത്തിലാണ് ഉണ്ടാകുന്നത്. പവിത്രത ഇല്ല എങ്കിൽ സദാ സത്യതയോടെ ഇരിക്കുവാൻ സാധിക്കില്ല. കേവലം കാമവികാരം മാത്രമല്ല അപവിത്രത, എന്നാൽ അതിന്റെ കൂടെ കൂട്ടുകാരുമുണ്ട്. അതുകൊണ്ട് മഹാൻ പവിത്രത അർത്ഥം അപവിത്രതയുടെ പേരോ അടയാളമോ പോലും ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ പരമാത്മ പ്രത്യക്ഷതയ്ക്ക് നിമിത്തമായി മാറാൻ സാധിക്കും. ഓം ശാന്തി.